അതുകൊണ്ട് ഈ കുതിരയുടെ നിഴൽ വളരെ ദൂരത്തിൽ ഈ കുതിര കാണുന്നുണ്ട്. മനസ്സിലായല്ലോ, അതിൻ്റെ തന്നെ നിഴൽ കണ്ടിത് പേടിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചെന്നവരെല്ലാം അതിൻ്റെ പുറകിൽ കൂടെ ചെന്നത്. ഈ നടന്നു ചെല്ലുന്ന ഓരോരുത്തരും നടക്കുന്ന സമയത്ത് ഇതിൻ്റെ വലിയ നിഴൽ കണ്ടപ്പം ഇതിനെ ഉപദ്രവിക്കാനാരാണ്, ഇതാരാ വരുന്നതെന്ന് ഇതിനറിയത്തില്ലല്ലോ. ഇതിനെ ഉപദ്രവിക്കാൻ പരിശ്രമിക്കുന്നുവെന്ന് വെച്ച് വന്ന ആളുകളെ തൊഴിച്ച് അത് ഉടമസ്ഥനാണെന്ന് പോലും നോക്കിയില്ല. കാര്യം ഈ നിഴൽ കണ്ടിട്ടാണ് ഈ പേടിയെല്ലാം നടക്കുന്നത്. നിഴൽ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഞാനിത് മനസ്സിലാക്കിയിട്ട് ഞാൻ ചെന്നത് കുതിരയുടെ പുറയിൽ കൂടെയല്ല, ഞാൻ എന്ത് ചെയ്തു, കുതിരയ്ക്ക് അഭിമുഖമായി ചെന്ന് ഈ കുതിര എന്നെ കണ്ടു. 12 വയസ്സുള്ളൊരു പയ്യൻ വന്ന് ഞാനിതിനെ സൂര്യൻ അഭിമുഖമായി നിർത്തി. അപ്പം നിഴലല്ല എവിടായി, പുറയിലായി. ഞാനതിൻ്റെ പുറത്ത് കയറി ഓടിച്ചു പോയി, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്താണ് വ്യത്യാസം ഉണ്ടാക്കിയത്? നോട്ടം ഇല്ലേ. സൂര്യൻ അഭിമുഖമായി നിന്നപ്പോൾ അതിൻ്റെ ഭീതിയെല്ലാം മാറി. സൂര്യന് പുറംതിരിഞ്ഞ് നിന്നപ്പോൾ വല്ലാത്ത ഭീതിയിലായിരുന്നു ഈ കുതിര. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മൾ യേശു കർത്താവിന് അഭിമുഖമായി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഭീതിയെല്ലാം മാറിപ്പോകുന്നു. കാര്യം നിഴലുകൾ പുറകിലാണ്, നിഴലുകളെ നാം കാണുന്നില്ല. പലപ്പോഴും നമ്മളൊക്കെ പേടിക്കുന്നത് നിഴലുകളെയാണ്, നിഴലുകൾ. ആ നിഴലുകളെ പേടിച്ചാണ് നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. എന്നാൽ സൂര്യന് അഭിമുഖമായി ഈ കുതിരയെ പിടിച്ചു നിർത്തിക്കഴിഞ്ഞപ്പോൾ നിഴൽ മാറിയതുപോലെ നമ്മൾ യേശുവിനോട് അഭിമുഖമായി നിൽക്കുമ്പോൾ ആ നീതി സൂര്യൻ്റെ പ്രഭ നമ്മുടെ മുഖത്തേക്ക് വരികയും നമ്മുടെ മുഖം പ്രകാശിതമാവുകയും ചെയ്യും എന്ന് തന്നെയല്ല, നിഴലുകളെല്ലാം മാറിപ്പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പ്രശ്നം നമ്മൾ പലപ്പോഴും സർക്കംസ്റ്റാൻസസിലേക്ക്, നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് എല്ലാമാണ് നോക്കുന്നത്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം നമുക്ക് ആശങ്കകളാണ്. എന്തുകൊണ്ടാണ് ആശങ്ക? മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. നീതിസൂര്യനായ യേശുവിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഇന്ന് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യം, സൂര്യന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളെങ്കിൽ, യേശു കർത്താവിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നൊരവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ, ആ മുഖമൊന്ന് തിരിക്കുക, അവങ്കലേക്കൊന്ന് നോക്കുക, നിങ്ങളുടെ മുഖം പ്രകാശിതമായി തീരും. When you look to surroundings, you are fearful. And when you look to Jesus, you will be cheerful. നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ഭയാശങ്കകളുള്ളവരായിരിക്കും. നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ സന്തോഷിക്കാനായിട്ട് നമുക്കൊന്നുമില്ല. ഉണ്ടോ? എന്താ ഉള്ളത്? ഭീതിയാണ് നമ്മുടെ ചുറ്റും ഇല്ലേ. നമുക്കിപ്പം കുഞ്ഞുങ്ങളെ ഒരു സ്ഥലത്ത് ബസ വിടാൻ പോലും പേടിയാണ്. എന്തുകൊണ്ടാണ് പേടി? പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കേണ്ട സാഹചര്യങ്ങളാണ് ഇവിടെ. എവിടെ നോക്കിയാലും പേടിക്കേണ്ട സാഹചര്യങ്ങൾ. വീടുകൾ 4 പ്രാവശ്യം പൂട്ടിയോട്ടുണ്ടോ എന്ന് ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ചിലരുടെ ചിന്തയുണ്ട്, ശരിക്കും പൂട്ടിയോ, താക്കോല് ശരിക്കും കയറിയായിരുന്നോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ വീട് പൂട്ടാതെ ഇറങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു ലോകമല്ല ഇപ്പോഴത്തെ ലോകമല്ലേ. പേടിയാ. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ഈ അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും വ്യത്യാസം. അബ്രഹാം, അവന് അതിഥികൾ വന്നപ്പോൾ അവൻ പുറത്ത് വൃക്ഷത്തിൻ്റെ തണലിലാണ് അവരെ ഇരുത്തിയത്. ഒരു പ്രശ്നവുമില്ല. അവൻ താമസിച്ചത് എവിടെയാണെന്ന് പറഞ്ഞാൽ കൂടാരങ്ങളിലാണ് താമസിച്ചത്. കൂടാരത്തിന് വെച്ച് വലിയ ബെട്ടോ കെട്ടോ ഇതുപോലുള്ള ഒരു കാര്യവും ഇല്ല. കാര്യം അവൻ അവിടെ ജീവിക്കാം. പക്ഷെ പട്ടണത്തിൽ വന്ന ലോത്തിൻ്റെ കാര്യമോ? അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തപ്പോൾ ലോത്ത് പാർത്തത് വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ വരണമെന്നാണ് അവൻ ദൂതന്മാരോട് പറയുന്നത്. എങ്ങനെയുള്ള വീടാണ്? ഒരു സ്ട്രോങ് ഹൗസ് അവൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ബാങ്കിൻ്റെ സ്ട്രോങ് റൂം പോലാണ്. സോദോമിലെ പട്ടണത്തിലെ മുഴുവൻ പേരും കൂടെ വന്ന് തള്ളുക, എന്നിട്ട് പോലും അത് ഇടിഞ്ഞു വീണില്ല. അപ്പോൾ അവൻ ഒരു സ്ട്രോങ് ഹൗസ് പണിതാലേ പട്ടണത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പ്രതികൂലമാണ്. സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ നമ്മൾ ഭയാശങ്കകളുള്ളവരായിരിക്കും. സംശയം എന്താണ്? ആശങ്കകൾ നിറഞ്ഞതായ ഒരു ലോകമാണ് നമ്മുടെ ലോകം അല്ലേ. എവിടെയാണ് ഒരു പ്രത്യാശയ്ക്കുള്ള ഒരു കിരണം പോലുമില്ല? വെൻ യു ലുക്ക് ടു സറൗണ്ടിങ്സ് യു ആർ ഫിയർഫുൾ, നോ ഡൗട്ട്. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഭീതിപ്പെടാനേ ഉള്ളൂ. ഭാവിയിലേക്ക് നോക്കിയാലോ ഭീതിപ്പെടാനേ ഉള്ളൂ. നമ്മുടെ റിസോഴ്സസ് എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലരുടെ കൈ കുറച്ച് പൈസ ഉണ്ടെന്നുള്ളതല്ല, നമുക്ക് ആവശ്യത്തിന് ഗ്യാസ് പോലും ഇല്ല. ദ റിസോഴ്സസ് ഇൻ ദിസ് വേൾഡ് ഇറ്റ് ഈസ് ഡിക്രീസിങ് ആൻഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ നമുക്ക് വെള്ളമില്ല. യുനോ വി ആർ ലൂസിങ് എവറിതിങ്. എല്ലാം ഇല്ലാതെ വന്നിട്ട് കുറച്ച് കാശ് കയ്യിലുണ്ടാ, കാശ് കൊണ്ട് നമുക്ക് എന്നാ വെള്ളം കുടിക്കാൻ പറ്റും? നമുക്ക് കാശ് കുടിക്കാനും തിന്നാനൊന്നും പറ്റത്തില്ലല്ലോ. രൂപ കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, രൂപയും കൊണ്ട് എവിടെ വേണമെങ്കിലും ജീവിക്കാമെന്ന്. രൂപ കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. പണം കൊണ്ട് മാത്രം ജീവിക്കാമെന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. അതൊരിക്കലും സംഭവിക്കത്തില്ല. അതിനുള്ള പണം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വിലയില്ലാത്തൊരു സാധനമാണ്. നമ്മൾക്ക് അത് മനസ്സിലാക്കുമ്പോഴത്തേക്ക് മിക്കവാറും കുഴിയിലോട്ട് പോകുമെന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും മനസ്സിലാക്കും, എന്നെങ്കിലും ഒരിക്കൽ മനസ്സിലാക്കും. അപ്പോൾ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ നമുക്ക് സന്തോഷിക്കത്തക്കതായ യാതൊരു സാഹചര്യങ്ങളുമില്ല. പക്ഷേ നമ്മൾ യേശുവിങ്കിലേക്ക് നോക്കുമ്പോൾ വി ആർ നോ മോർ ഫിയർഫുൾ, വി ആർ ചിയർഫുൾ. അവങ്കിലേക്ക് നോക്കുന്നവർ എങ്ങനെയായിത്തീരുന്നു? പ്രകാശിതരായിത്തീരുന്നു. നാലാമത്തെ വാക്യത്തിൽ പറയുന്ന വാക്യം അതാണ്, ഞാൻ യഹോവയോട് അപേക്ഷിച്ച് അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു. ഇവിടെ ചില കാര്യങ്ങൾ എനിക്ക് ഓർപ്പിക്കാനായിട്ടുണ്ട്. ഈ ഭയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. പലപ്പോഴും പല ഈ ഒത്തിരി ഭീതികൾ നമുക്കുണ്ട്. നമുക്കുണ്ട് നമ്മുടെ പിള്ളേർക്ക്. പിള്ളേർക്ക് പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് പിള്ളേർക്ക് പേടിയാണ്, ആദിഭൂതികളൊക്കെയാണ് പിള്ളേർ നടക്കുന്നത്. എനിക്കറിയാൻ മേലെ എന്തിനാണ്? അതൊക്കെ എനിക്ക് തോന്നുന്നത് മിക്കതും ഈ മാതാപിതാക്കൾ ഉണ്ടാക്കി വെച്ച വലിയൊരു പ്രശ്നമാണ്. കാര്യം ഒരു പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ ഏതാണ്ട് ആകാശം വിടിഞ്ഞു വീഴുമെന്നുള്ള നിലയിലാണ് പിള്ളേരെ. തോക്കിയൊന്നും വേണ്ട, ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ലെങ്കിൽ പിള്ളേർ ഏതാണ്ട് നരകത്തിൽ പോകുന്നുള്ള രീതിയിലാണ് പിള്ളേരോട് ഇടപെടുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊന്നും എല്ലാവരും എന്നാ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്? ഒന്നും അല്ലല്ലോ. എന്നിട്ട് നമ്മളൊക്കെ ജീവിച്ചില്ലേ? എന്തോ പറ്റി? നിങ്ങളുടെ പിള്ളേരിപ്പോൾ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചില്ലെന്നൊന്നും പറഞ്ഞൊന്നും പറ്റാനൊന്നുമില്ല. അവർ പഠിക്കണം വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പിള്ളേർക്ക് വെറുതെ ടെൻഷൻ കൊടുക്കരുത്, വെറുതെ ടെൻഷൻ കൊടുക്കരുത്. അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർ പഠിക്കട്ടെ, അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർ വളരട്ടെ, അവർ പഠിച്ചോളും. നിങ്ങൾ എന്നും ഇങ്ങനെ പടി പടി എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കുമ്പോഴാണ് അവർ പഠിക്കാത്തത്. അതുകൊണ്ടെന്താ, ഇന്നിപ്പോൾ പിള്ളേരൊന്നും പഠിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, പിള്ളേരെല്ലാം പഠിക്കുന്നത് അപ്പനും അമ്മയ്ക്കും വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മളില്ലെങ്കിൽ അവർ പഠിക്കുകയില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടിയാണ് പഠിക്കുന്നതെന്നൊരു തോന്നലെങ്കിലും ഉണ്ടെങ്കിലല്ല അവർ നമ്മളില്ലാത്തപ്പോഴും പഠിക്കത്തുള്ളൂ. ഇതിപ്പോൾ അതില്ല, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. നമ്മളിതെല്ലാം നശിപ്പിച്ച് കളയാണ്. നമ്മൾ ഈ നമ്മുടെ ഓവർ കൺസേൺ കൊണ്ട്, നമ്മുടെ ആശങ്കകൾ കൊണ്ട്, അത് വലിയൊരു പ്രശ്നമാണ്. വെൻ യു ലുക്ക് ടു സറൗണ്ടിങ്സ്, നമുക്കുള്ളത് ആശങ്കകളാണ്, ആങ്സൈറ്റി. ഇന്നത്തെ സമൂഹത്തിലൊരു വലിയ പ്രശ്നമാണ് ആങ്സൈറ്റി. എന്തായിത്തീരും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി? എന്തായിത്തീരും? എന്തോ ആകാനാണ്, ഒന്നും ആകാനില്ല, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അത് നമ്മുടെ ഒരു ചിന്തയാണ് എല്ലാം അങ്ങ് തകർന്നു പോകുമെന്ന്. ഇനി അല്ല ഇവനൊക്കെ അങ്ങ് പഠിച്ചങ്ങ് ഏതാണ്ടങ്ങ് ആയി കഴിഞ്ഞിട്ട് എന്തോ ഉണ്ടാകാനാണ്. ഇവനങ്ങ് പഠിച്ചങ്ങ് വലിയ രാജാക്കന്മാരായാൽ, ഞാൻ ചിലപ്പോൾ ആളുകളോട് പറയാറുള്ളൊരു കാര്യമുണ്ട്, ഇവന്മാർ പഠിച്ച് ഇവിടുന്ന് IIT വിട്ട് പഠിപ്പിച്ച് അവനെ അവിടുന്ന് MTech പാസ്സായിട്ട് ഇംഗ്ലണ്ടിൽ പോയി PhD എടുത്തിട്ട് അയർലൻഡിൽ പോയി ഈ തണുപ്പത്ത് വിറച്ച് നിങ്ങളെയും കൂടെ പ്രായമാകുമ്പോൾ അവിടെ കൊണ്ടുപോയി ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളൊക്കെ നല്ലതല്ലേ? പിള്ളേർ വല്ല ഇച്ചിരി റബ്ബറോ തേങ്ങായോ മാങ്ങായോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കഴിച്ചോളൂ ഇവിടെ കിടക്കുന്നത് ഇല്ലേ. ഞാൻ പറഞ്ഞ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ തണുപ്പുള്ള അവിടെ ഒക്കെ ചെല്ലുന്നതാണ് ഏതാണ്ട് വലിയ ലോകത്തിലെ ഏതാണ്ട് വലിയ ആനക്കാരി വന്നുള്ളൂ. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. കാര്യം വെൻ യു ലുക്ക് ടു സറൗണ്ടിങ്സ്, നമ്മളെല്ലാം ഒരു മായിക പ്രപഞ്ചത്തിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാണ് ഈ ഭീതി, ഭയം. എന്തായിത്തീരും, എന്തോ സംഭവിക്കാൻ പോകുകയാണ്, ഇവിടെ എന്തോ ഉണ്ടാകും എന്നൊക്കെയുള്ള ചിന്ത നമുക്കുണ്ടാകുന്നത്. സി, വെൻ യു ലുക്ക് ടു ജീസസ്, നിങ്ങളുടെ കാഴ്ചപ്പാട് സ്വർഗവുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും, നിത്യതയുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പം പിന്നെ നിങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും വലിയ ഭീതിയോ ഭയമോ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ, ബിക്കോസ് വെൻ യു ലുക്ക് ടു ജീസസ് നിങ്ങളുടെ മനസ്സങ്ങ് കുളിരുകയാണ്. നിങ്ങൾക്കൊരു റിയാലിറ്റിയിലേക്ക് വരികയാണ്. നിങ്ങൾ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയുകയാണ്. കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയും കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ കർത്താവിൻ്റെ കയ്യിലാണ് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. എന്നാൽ അതിനപ്പുറത്തായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നൈമിഷികമാണെന്നും ഇതിനപ്പുറത്തൊരു നിത്യതയുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. ആ നിത്യതയുടെ ബോധ്യമാണ് നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നത്. നിത്യതയുടെ ബോധ്യമാണ് നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നത്. അല്ലാതെ ഇവിടെ എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളതുമല്ല. കുറച്ച് കഴിഞ്ഞ് നമ്മൾ പറയും ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടുകയില്ല, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങ് സ്വർഗത്തിൽ പോയാൽ മതിയായിരുന്നു. ഇന്നിപ്പോൾ അതല്ല, സ്വർഗത്തിൽ പോയില്ലെങ്കിലും വേണ്ടുകയില്ല, അവൻ അയർലൻഡിൽ പോയാൽ മതിയെന്നാണ് നമ്മൾ പറയുന്നത്. എൻ്റെ പിള്ളേർ സ്വർഗത്തിൽ പോയില്ലെങ്കിലും വേണ്ടുകയില്ല, അവൻ കാനഡയിലോ അയർലൻഡിലോ പോകണമെന്നാണ് നമ്മൾ പറയുന്നത്. എന്തിനാണ് ഈ പിള്ളേരെ വെറുതെ ഈ നരകത്തിലോട്ട് വിടുന്നത്? ഈ അവിടെ പോയി കുറച്ച് കാശും ഉണ്ടാക്കി എന്നിട്ട് ജീവിതമുണ്ടോ? അതുമില്ല. ഭാര്യ വല്ലവനെ കൂടെ പോകുമോ? പിള്ളേരെവിടെ എങ്ങനെ ജീവിക്കും? ഇതൊന്നും അറിയാൻ വയ്യാതെ ഒടുവിൽ ഇവിടെയും നരകം, ഇത് കഴിഞ്ഞിട്ടും നരകം എന്നുള്ളൊരു സ്റ്റേജിലേക്ക് ഇന്നലെ പിള്ളേരെ തള്ളിവിടുന്നത് അതിനേക്കാളൊക്കെ നല്ലതല്ലേ? ഈ കുഞ്ഞുങ്ങളെ ആത്മീകമായി ദൈവവുമായി ബന്ധപ്പെടുത്തി പഠിപ്പിച്ച് വല്ല വിധേന ഇവനൊക്കെ സ്വർഗത്തിൽ പോകുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളും അത് തന്നെ വേണം. യുനോ, ഐ ജസ്റ്റ് വോണ്ട് ടു സീ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ചിൽഡ്രൻ. ഐ സേ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമെന്നല്ല പറയുന്നത്, നമ്മുടെ എല്ലാം ആ നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കണം. ആ നിത്യതയെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ നിത്യതയിൽ നമുക്ക് ദൈവവും ഒരുമിച്ച് ഒരു സൗഹൃദത്തിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്താ, വി ഹാവ് ജോയ്, നമുക്ക് സന്തോഷമുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി ഈ കുതിരയെ വിലയ്ക്ക് വാങ്ങിച്ചത് തന്നെയല്ല, അലക്സാണ്ടർ എന്ന കുഞ്ഞാണ് 12 വയസ്സ്, ഈ കുതിരയായിരുന്നു പിന്നീട് അലക്സാണ്ടറിൻ്റെ കുതിര. ലോകത്തിലെ മിക്ക യുദ്ധങ്ങളിലും അലക്സാണ്ടർ ഈ ബ്യൂസിഫാലസ് എന്ന് പറയുന്ന ഈ കുതിരയിലാണ്, കുതിരയിൽ കയറിയാണ് ബ്യൂസിഫാലസ് എന്നതിന് പേരിട്ടത്. ആൻഡ് ഈ കുതിര ലോകത്തിലെ മിക്കവാറുമുള്ള രാജ്യങ്ങളെല്ലാം സഞ്ചരിച്ച എപ്പോഴും ഈ അലക്സാണ്ടറിൻ്റെ സന്തത സഹചാരിയായി തീർന്നു. ആൻഡ് ഹീ ലവ്ഡ് ഹിസ് ഹോഴ്സ് വെരി മച്ച്. അപ്പോൾ ഈ കുതിരയുടെ അലക്സാണ്ടർ ഇതിനെ വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നതിനെ സംഭവം? ഇനോ അത് ആരും അറിയാത്ത, ഇന്നിപ്പം 2000+ വർഷങ്ങൾക്ക് ശേഷം ഈ കുതിരയുടെ പേര് നമ്മളിപ്പോഴും ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ കാര്യമാണ്, അതിൻ്റെ നോട്ടം ഒന്ന് മാറി. എന്താണ്? അന്നത് സൂര്യനെ ഒന്ന് നോക്കി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അന്നത് സൂര്യനെ ഒന്ന് നോക്കിയില്ലായിരുന്നെങ്കിൽ ഈ കുതിരയെക്കുറിച്ച് ലോകത്തിൽ ആരെങ്കിലും അറിയുമോ? ഇല്ല. അപ്പോൾ ആ കുതിരയുടെ ജീവിതം മാറ്റിമറിച്ചത് ഒരു നോട്ടമാണ്. എന്ത്? സൂര്യനിലേക്കുള്ള ഒരു നോട്ടം. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ നീതിസൂര്യനായ യേശുവിങ്കിലേക്കുള്ള ഒറ്റ നോട്ടം മതി. നമ്മുടെ ജീവിതത്തിൻ്റെ വീക്ഷണം മാറുകയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ രീതി മാറുകയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ എന്താണ് ലക്ഷ്യം മാറുകയാണ്, നമ്മൾ നിത്യതയെക്കുറിച്ച് ദർശനമുള്ളവരായിത്തീരുകയാണ്. ഇറ്റ് ഇസ് സംതിങ് ബിഗ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ, ഇന്ന് എനിക്ക് നിങ്ങളോട് എക്സോർട്ട് ചെയ്യാനുള്ള കാര്യം ഇതാണ്: ലുക്ക് ടു ഹിം ആൻഡ് ബി റേഡിയന്റ്. അവങ്കിലേക്ക് നോക്കുക, പ്രകാശിതരായിത്തീരുക. അപ്പോൾ ഒന്നാമത് സംഭവിക്കുന്ന കാര്യം ഭയത്തിൽ നിന്ന് വിടുതൽ കിട്ടി എന്നുള്ളതാണ്. ഇതിനകത്ത് കുതിരയുടെ കാര്യത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഭയപ്പെട്ടത് അതിൻ്റെ നിഴലിനെയാണ്. അതിനകത്തൊന്നും കാര്യമില്ലായിരുന്നു, റിയാലിറ്റി ഇല്ലായിരുന്നു. പക്ഷേ നമ്മുടെ കാര്യത്തിൽ നമ്മളും പലപ്പോഴും ഇതുപോലെ എന്താണ് നിഴലുകളെ കണ്ട് ഭയപ്പെടുന്നുണ്ടെങ്കിലും, നിഴലിൻ്റെ കാര്യം മാത്രമല്ല, ദർ ഇസ് സം കൈൻഡ് ഓഫ് റിയാലിറ്റിയും ഇതിനകത്തുണ്ട്. നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്ന കാര്യങ്ങളിൽ, ഭൂമിയിലെ നിങ്ങൾക്ക് ഭയപ്പെടുന്ന കാര്യങ്ങളിനകത്ത് ഇത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല, അത് നിഴലിനെ ഭയപ്പെടുന്നത് പോലെ ഉള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ ശരിക്കും നമ്മൾ ഭയപ്പെടേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യതയെക്കുറിച്ചാണ്. കാരണം ഭൂമിയിൽ നമുക്ക് എന്ത് തെറ്റുപറ്റിയാലും ഇവിടെ വെച്ച് തിരുത്താനുള്ള അവകാശം നമുക്കുണ്ട്, അല്ലെങ്കിൽ അവസരമുണ്ട്. പക്ഷേ ഇവിടെ വെച്ച് തിരുത്തിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ ചെന്ന് നിത്യതയിൽ ചെന്നിട്ട് നമുക്ക് എന്തില്ല? അത് തിരുത്താനുള്ള അവസരം ഒന്നുമില്ല. നിത്യതയിലേക്ക് ഒരാൾ കയറിക്കഴിഞ്ഞാൽ പിന്നീട് തിരുത്താനുള്ള അവസരമില്ല. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, എന്താ, നാം എല്ലാവരും നാം ചെയ്തത് ഓരോരുത്തരും അവൻ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ഇവിടെ വെച്ച് നമ്മളുടെ ദൃശ്യലോകത്തിൽ നമ്മൾ ചെയ്യുന്നതായ എല്ലാ കാര്യങ്ങളുടെയും നന്മയുടെയും തിന്മയുടെയും എല്ലാം കണക്ക് പുസ്തകം ആരുടെ കയ്യിലുണ്ട്? ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നമ്മളൊരു ദിവസം അദൃശ്യ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ അതിനെല്ലാം നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ആ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവല്ല ഉണ്ട് പോളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ ഭയപ്പെട്ട് നിങ്ങളോട് സുവിശേഷം പറയുന്നതാണ് പറയുന്നത്. കർത്താവിനെ ഭയപ്പെട്ട്, എന്തുകൊണ്ട്? എല്ലാവരും കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോള് സുവിശേഷം അറിയിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഞാനിവിടെ സുവിശേഷം പ്രസംഗിക്കുമ്പോഴും എൻ്റെ മനസ്സിലും ഉള്ള കാര്യം ഇതാണ്. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഈ ഹോള് വാടകയ്ക്കെടുത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഈ സുവിശേഷം പറയുന്നതിൻ്റെ കാര്യം എന്താണ്? മറ്റൊന്നുമല്ല, എന്താ, നാം ഒരു ദിവസം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. നമ്മുടെ മരണത്തോടുകൂടെ നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യമില്ലെങ്കിൽ മരിക്കാൻ പോലും നമുക്ക് ഭയമാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണഭയമാണെന്നാ തോന്നുന്നു. അതാണ് ശരിക്കും എബ്രായലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ എബ്രായലേഖനകാരൻ പറയുന്നു, ജീവപര്യന്തം മരണഭയത്തിന് അടിമകളായിരുന്ന നമ്മയൊക്കെയും. അപ്പം മനുഷ്യൻ എങ്ങനെയായിരുന്നു? മരണഭയത്തിലായിരുന്നു. നമ്മൾ അതിനെ മാറ്റാൻ പല പല കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ശരിക്കും ബോധം വരുമ്പോൾ നമുക്കെന്തുണ്ട്? മരണഭയമുണ്ട്. മരണഭയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാനുള്ള പേടി മാത്രമല്ല, മരണഭയമില്ലാതെയാകണമെങ്കിൽ മരണശേഷം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോഴത്തേക്ക് ഇല്ലേ, ഇപ്പം ഞങ്ങൾ കുറിയന്നൂരിൽ നിന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് എനിക്കറിയാം എങ്ങോട്ടാണ് വരുന്നത്, പാലായിലേക്കാണ്. ഞാൻ മറ്റന്നാളിൽ ഇവിടുന്ന് ആഫ്രിക്കയ്ക്ക് പോകുന്നു, എനിക്കറിയാം ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് അറിയാം ഇല്ലേ. എന്നാൽ ഒന്നും അറിയാൻ വയ്യാതെ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ? വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് എവിടെ താമസിക്കും, എങ്ങോട്ട് പോകും, ഒന്നും അറിയാൻ വയ്യാതെ പോകുമ്പോൾ തീർച്ചയായിട്ടും എന്തുണ്ട്? ആ എന്താണ് ഭാവി എന്നുള്ളതിനെ കുറിച്ച് അറിയാതെ വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഭയമുണ്ടാകുന്നത്. നമുക്കിപ്പം തിരിച്ച് ഇപ്പം ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്, നിങ്ങളിപ്പോൾ ഇന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു, എന്നാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് നാളെ ഓഫീസിലേക്ക് പോകുന്നു വെക്കുക, ഓഫീസിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഭീതിയോടെയാണോ പോകുന്നത്? അല്ല, കാരണം നിങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യമുണ്ട്. നിങ്ങൾ ഇന്ന് ഓഫീസിൽ പോകുന്നു, ഓഫീസിൽ നിന്ന് നിങ്ങൾ മടങ്ങി വീട്ടിലേക്ക് വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. എന്നാൽ നിങ്ങളുടെ വീട് ജപ്തി ചെയ്ത് വീട്ടിൽ നിറക്കിവിട്ടാലോ? ഓഫീസിലേക്ക് പോകുന്ന ലാഘവത്വത്തോടെ നിങ്ങൾ പോകുമോ? ഇല്ല. കാരണം ഇനി എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് ഇല്ല. അത് അജ്ഞതയിലാണ്. ആ അജ്ഞതയിൽ നിന്നാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഭീതി ഉണ്ടാകുന്നത്. ഇതുപോലെ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മരണത്തെ ഭയപ്പെടുന്നതിൻ്റെ കാരണം മരണശേഷം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവ് ജ്ഞാനം അവനില്ലാതെ വരുമ്പോഴാണ്. അത് മരണശേഷം എന്തെന്നുള്ളതിനെ കുറിച്ചുള്ള സയന്റിഫിക് ഇക്വേഷൻ ഒന്നും കിട്ടാനൊന്നുമല്ല, എൻ്റെ ഭാവി എന്താണ്, എൻ്റെ നിത്യത ഞാൻ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് ബോധമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ബോധമില്ലാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം ബോധമില്ലാതെ ഓരോരുത്തർക്ക് എന്തെല്ലാം കാണിക്കുന്നു. ഒരു ചെറുക്കൻ കള്ള കുടിച്ച് വളരെ ഇതായി കഴിഞ്ഞ് തോക്കും കൊടുക്കണം, വെടിവെക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ പേടിച്ച് മാറിയ കൂട്ടത്തിൽ ഇവൻ്റെ അപ്പൻ വന്നു പറഞ്ഞു, എടാ തോക്ക് താഴെയിട്. മുന്നേ നിൽക്കുന്ന അപ്പനാണെന്ന് തിരിച്ചറിയാൻ പോലുമുള്ള ബോധം ഇവനില്ല. അപ്പൻ മകനാണല്ലോ എന്ന് വെച്ച് അടുത്ത് വരികയും ഇവൻ വെടിപൊട്ടുകയും ചെയ്തു. ആൻഡ് ദ ഫാദർ ഡൈഡ്. അവൻ്റെ മദ്യത്തിൻ്റെ എല്ലാ കെട്ടും വീണുപോയി. ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അവൻ്റെ കള്ളിൻ്റെ എല്ലാ കെട്ടും വീണുപോയി. എന്തുകൊണ്ടാണ്? അവൻ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞു. അല്ലെങ്കിൽ അവന് ബോധമില്ലാതെ വരുമ്പോഴത്തേക്ക്, അതുപോലെ മനുഷ്യൻ പലപ്പോഴും നിത്യതയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ലഹരി പിടിക്കത്തക്ക നിലയിൽ കള്ളു കുടിക്കായിരിക്കത്തില്ല, നിത്യതയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കത്തക്ക നിലയിൽ ഇവിടെ അങ്ങ് സുഖങ്ങൾ കൊണ്ട് നമ്മളെ മൂടിക്കളയാമെന്ന്, അല്ലെങ്കിൽ സുഖങ്ങൾ കുടിച്ച് സുഖങ്ങൾ നുകർന്നുകൊണ്ട് ഒരുപക്ഷെ ബോധമില്ലാതെ നിത്യതയെക്കുറിച്ച് ബോധ്യമില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നുണ്ടായിരിക്കും. ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ എത്രയോ ആൾക്കാരെ കാണുന്നുണ്ട് അല്ലേ. ദേ നെവർ വോണ്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റേണിറ്റി. അവർക്ക് നിത്യതയെക്കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടമില്ല. ഇഷ്ടമില്ലാത്തതാണ് പ്രശ്നം. പക്ഷേ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ആർക്കാണ് ഇഷ്ടമുള്ളത്? ന്യായം, ന്യായവിധിക്ക് ആർക്കാണ് ഇഷ്ടമുള്ളത്? ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണല്ലേ. എനിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നടക്കരുതെന്നില്ലല്ലോ. എൻ്റെ ഇഷ്ടമനുസരിച്ചല്ല ലോകം സഞ്ചരിക്കുന്നത്, എൻ്റെ ഇഷ്ടമനുസരിച്ചല്ല നിത്യത സംഭവിക്കുന്നത്. എന്താണ് അതിനൊരു നിയമമുണ്ട്? എന്ത്? ദൈവത്തിൻ്റെ നിയമമുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പലപ്പോഴും അതിനെ മറക്കാൻ പരിശ്രമിച്ചാലും ഉറങ്ങാൻ കിടക്കുമ്പം മറക്കാൻ ശ്രമിച്ചതെല്ലാം പിന്നെയും കയറി വരുന്നത് നമുക്കറിയാം. വേർ ആം ഐ ഗോയിങ് ആഫ്റ്റർ ദിസ്? ഇതിന് ശേഷം ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കും. ഇത് ഒരിക്കലും ഈ നിത്യതയെക്കുറിച്ചുള്ള ഭയം എന്ന് പറയുന്നത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് പലപ്പോഴും എന്താ, ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ട് ഒരു ഫോബിയ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ചിലർക്ക് വെള്ളത്തെ പേടിയാണ്, ചിലർക്ക് എന്താ അപകടത്തേക്ക്, അതിന് നമ്മൾ സം കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു അതിന് അവനെ നമ്മൾ കൗൺസിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൗൺസിൽ ചെയ്ത് ചിലപ്പോൾ ഇതിനെയൊക്കെ മാറ്റാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിത്യതയെക്കുറിച്ചുള്ള ഭയം നമുക്ക് കൗൺസിൽ ചെയ്ത് മാറ്റാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ റിയാലിറ്റി. റിയാലിറ്റി അല്ലെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിഴലുകളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ ഇത് നിഴലൊന്നുമല്ല. ഇത് ഒരു ഇറ്റ്സ് എ റിയാലിറ്റി. അതൊരു വലിയൊരു റിയാലിറ്റിയാണ്. അതുകൊണ്ട് നിത്യതയെക്കുറിച്ച് ഉള്ള നമ്മുടെ ഭീതി മാറണമെങ്കിൽ എന്ത് സംഭവിച്ചാലേ പറ്റുള്ളൂ? നിത്യതയിൽ നമ്മൾ എവിടെ ആയിരിക്കുമെന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ. അതുകൊണ്ട് മതം പലപ്പോഴും, അത് ഞാൻ പലപ്പോഴും ആളുകൾ ചിലരുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ മതം ഒരു ഒരു എന്താണ് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു 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 സ്ഥാപനം എന്നുള്ള നിലയിലാണ്. ഇപ്പം കാൾ മാർക്സ് ആണെങ്കിലും പറഞ്ഞു മതം മനുഷ്യനെ മയക്കുന്ന കറപ്പാണ്. കറപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്യം അല്ലേ, ആ സെഡേറ്റ് ചെയ്യുന്ന ഓപ്യമാണ്. ഓപ്യം ആൾക്കാർ എന്തിനാണ് കഴിക്കുന്നത്? എല്ലാം മറക്കാൻ. എന്ത് മറക്കാൻ? യാഥാർത്ഥ്യം മറക്കാൻ. യാഥാർത്ഥ്യം മറക്കാനാണ് ഓപ്യം കഴിക്കുന്നത്. യാഥാർത്ഥ്യം മറക്കാനാണ് ഒരുത്തൻ കള്ളു കുടിക്കുന്നത്. യാഥാർത്ഥ്യം മറക്കാനാണ് അവൻ പാട്ടി കൂടുന്നത്. യാഥാർത്ഥ്യം മറക്കാൻ. അതുപോലെ യാഥാർത്ഥ്യം മറക്കാനാണ് മതം എന്ന് കാൾ മാർക്സ് പറഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹം ചിന്തിച്ചത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ കാര്യങ്ങളാണെന്നാണ്. പക്ഷേ ഭൂമിയിലെ കാര്യങ്ങളല്ല യഥാർത്ഥ യാഥാർത്ഥ്യം. അത് പ്രസന്റ് റിയാലിറ്റീസ് ആണ്. ഓഫ് കോഴ്സ് വിശപ്പ് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് എല്ലാവർക്കും വിശപ്പ് ഒരു യാഥാർത്ഥ്യമാണ്. ഭക്ഷണം ഒരു യാഥാർത്ഥ്യമാണ്. വസ്ത്രം ഒരു യാഥാർത്ഥ്യമാണ്. പാർപ്പിടം ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ദൃശ്യ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ദൃശ്യ യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറത്ത് ഒരു അദൃശ്യ യാഥാർത്ഥ്യമുണ്ട്. അതാണ് നമ്മുടെ നിത്യത. ആ നിത്യതയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തുന്നതാണ് റിലീജിയൻ എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ടെലിവിഷനിൽ കേരള പീപ്പിളിൽ പണ്ട് ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു ടോക്ക് ഷോയിൽ ഒരു ടോക്കിൽ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ മതങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ്? മനുഷ്യനിങ്ങനെ പേടിപ്പിച്ച് കുറച്ച് പാപമൊക്കെ ചെയ്യാതിരിക്കാനൊക്കെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയല്ലയോ അവിടെ ചെല്ലുമ്പോൾ നരകമുണ്ട് എന്നൊക്കെ പറയാനുള്ളതല്ലേ? അതിനല്ലേ മതം? ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, അതിനല്ല മതം. ഇനി അതിനാണെങ്കിൽ, അതായത് മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയും അങ്ങനെ കുറച്ചൊക്കെ നന്മ ഉണ്ടാകാനും വേണ്ടിയാണ് മതമെങ്കിൽ അതിൻ്റെ പേരിൽ തന്നെ ഞാൻ മതത്തെ അപ്രീഷിയേറ്റ് ചെയ്യും. കാര്യം ഈ പേടിയില്ലാത്തതുകൊണ്ടല്ലേ ഇന്നത്തെ എല്ലാ പ്രതിസന്ധികളും. അതുകൊണ്ട് ഒരു നിരീശ്വരവാദി തന്നെ പറഞ്ഞത്, ദൈവം ഇല്ലായിരിക്കും, പക്ഷേ ഇല്ലെങ്കിലും നമുക്കൊരാളെ കണ്ടുപിടിച്ചാലേ പറ്റുള്ളൂ. എന്നു വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇല്ലാത്ത ഒരു സ്റ്റേജ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ദൈവവും കൂടെ അങ്ങോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ, ദൈവം കൂടെ ഉണ്ടായിട്ടിത് എന്താ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ദൈവം കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്റ്റേജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാൽ അതൊരു യാഥാർത്ഥ്യമായിരിക്കും തന്നെ. ടെലിവിഷൻ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, പക്ഷേ ഞാൻ റിലീജിയനെ അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിത്വത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നോട്ട് ബിക്കോസ് ഇറ്റ് ഈസ് ഗിവിങ് സം കൈൻഡ് ഓഫ് എന്നാ ഒരു മനുഷ്യനെ ഒരു 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 ഭീതി നൽകുന്നുള്ളതുകൊണ്ടല്ല, അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം. റിലീജിയനാണ്, മതമാണ് മരണത്തിനപ്പുറത്തുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ യോഗ്യതയുള്ളത്, എന്തെങ്കിലും പറയുന്നത്, എന്തെങ്കിലും ചിന്തിക്കുന്നത് ഇല്ലേ? നമ്മൾ ബാക്കിയുള്ള എല്ലാം ശവമാട കുഴിമാടം കഴിയുമ്പോഴത്തെ, കുഴിമാടത്തിനപ്പുറത്ത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് സയൻസ് ഒന്നും പറയുന്നില്ല. സയൻസ് ഡസൻറ്റ് സ്പീക്ക്, ഇറ്റ് കീപ് സൈലൻസ്, പൂർണ്ണമായും മൗനമാണ്. ഏതെങ്കിലും സയൻസിലെ ഏതെങ്കിലും ഒരു തത്വശാസ്ത്രത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾ മതത്തിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് എന്ത് എങ്കിലും സയൻസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇല്ല. വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഡെത്ത്? ഹിസ്റ്ററിയിൽ ഒരു റെക്കോർഡും ഇല്ല, ഹിസ്റ്ററിയിൽ ഒരു റെക്കോർഡും ഇല്ല മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്. പക്ഷേ അതിനെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവം, അവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ടാണ് ബാക്കിയുള്ള സെഡേഷനിൽ നിന്ന് മാറുമ്പോഴൊക്കെ നമുക്ക് വേദനയാണെങ്കിലും എപ്പോഴാണ് വേദന ഉണ്ടാകുന്നത്? നമുക്ക് മോർഫിൻ കുത്തിവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കെട്ടുവിടുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? വേദനയുണ്ടാകുമെന്ന് പറയുന്നത് പോലെ നമ്മൾ പല പല കാര്യങ്ങൾ കൊണ്ട് നിത്യതയുടെ ബോധ്യം ഒളിച്ചു വെക്കാൻ നോക്കുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ബോധം വരുമ്പോൾ വീണ്ടും ആലോചിക്കുന്നു, ദൈവമേ മരണത്തിന് ശേഷം നിത്യതയെക്കുറിച്ചുള്ള ഒരു ഭീതി. എന്നാൽ മതം എന്ന് പറയുന്ന ഞാൻ പണ്ട് ഒരു മാസികയിൽ, വനിതയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഒരു ആർട്ടിക്കിൾ, ഞാൻ ഐ റോട്ട് എൻ ആർട്ടിക്കിൾ അഗൈൻസ്റ്റ് ദാറ്റ്. അന്ന് ഒരു പിള്ളേരുടെ ഇടയ്ക്ക് സർവേ നടത്തിയിട്ട് റിലീജിയൻ്റെ പ്രശ്നമായിട്ട് അന്ന് ആ മാസിക, ഇപ്പോഴല്ല, ഇയേഴ്സ് ബാക്ക്, മേ ബി 20 years back, അതിനകത്ത് അവർ പറഞ്ഞ കാര്യം, മതം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യനിൽ കുറ്റബോധം ഉണ്ടാക്കുന്നു. മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മനുഷ്യനിൽ എന്തുണ്ടാക്കുന്നു? കുറ്റബോധം ഉണ്ടാക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനിൽ കുറ്റബോധം നിറച്ച് അവനെ പീഡിപ്പിക്കുകയാണ് മതം ചെയ്യുന്നത് എന്ന് ഈ മാസികയുടെ ഒരു റിപ്പോർട്ട്. അതെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഐ റോട്ട് അഗൈൻസ്റ്റ് ദാറ്റ്, ഞാനതിനെതിരായിട്ട് ഐ റോട്ട് എൻ ആർട്ടിക്കിൾ. അത് അന്നുണ്ടായിരുന്ന പല മാസികകളിലും, ഷാലോം ടൈംസിലും മറ്റ് പല മാസികകളിലും, ഈവൻ ഇൻ ദേശാഭിമാനി, എല്ലാ മാസികകളിലും ആ ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിരുന്നു. സി, റിലീജിയൻ ചെയ്യുന്ന കാര്യം എന്താണ്? കുറ്റബോധം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? റിലീജിയൻ ഇല്ലെങ്കിൽ കുറ്റബോധം ഇല്ലാതെ പാപം ചെയ്യാമെന്നല്ലേ? റിലീജിയൻ ഇല്ലെങ്കിൽ പിന്നെന്താ ചെയ്യാം? മതം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പാപം ചെയ്യുമ്പോൾ എന്തുണ്ടാക്കുന്നു? കുറ്റബോധം ഉണ്ടാക്കുന്നു. അപ്പോൾ മതമില്ലെങ്കിൽ എന്ത് ചെയ്യാം? കുറ്റബോധമില്ലാതെ പാപം ചെയ്യാം. അതല്ലേ സംഭവിക്കുന്നത് ഇന്ന്? റിലീജിയൻ ആ രീതിയിൽ തന്നെ ഒരു ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ക്രിസ്ത്യാനിറ്റിയെ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാനതിനെ പിൻപറ്റുന്നത് ഇങ്ങനെയൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് നൽകുന്നത് കൊണ്ടല്ല. ക്രിസ്ത്യാനിറ്റി, ബൈബിൾ, വേദപുസ്തകം ഡീല് ചെയ്യുന്നത് മനുഷ്യൻ്റെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളല്ല പ്രിയമുള്ളവരെ. ഒരുപക്ഷെ മതം അങ്ങനെ ആയിരിക്കാം, മതം മനുഷ്യൻ്റെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ വേദപുസ്തകം റിയാലിറ്റിയാണ് ഡീൽ ചെയ്യുന്നത്, യാഥാർത്ഥ്യത്തെയാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ ആർട്ട് ഓഫ് ലിവിങ് പോലെയുള്ള എത്രയോ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ റിലീജിയൻസ് ഉണ്ട് നമുക്ക്. ഞാനവരെ ആരെയും കുറ്റം പറയുമോ അല്ലെങ്കിൽ അവരെ ഇത് ചെയ്യുകയല്ല, പക്ഷേ അവരുടെ ബേസിക് തിങ് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന് മനസ്സമാധാനം ഉണ്ടാക്കി കൊടുക്കുക. എന്ത് മനസ്സമാധാനം? നീ ഒന്ന് ധ്യാനിച്ച് അല്പനേരം ഒന്ന് ശാന്തമായിരുന്നു കഴിഞ്ഞാൽ നിൻ്റെ മനസ്സിലുണ്ടാകുന്നതായ ഒരു സന്തോഷം. അത് വെച്ചോണ്ടാ കാൾ ബാങ്ക്സ് പറഞ്ഞത്,